Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
കാമന വരില്ല, ബുദ്ധിയോട് ഗ്രഹിക്കുന്നിടത്തും നടക്കില്ല, ആത്മാവിനെ കാണിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ് ബുദ്ധിയുണ്ടാകുന്ന? എങ്ങനെ ഗ്രഹിക്കുന്നു? സ്വസ്വരൂപമാണ്, അത് അകാമ്യമാണ്, അത് കാമനയ്ക്ക് വിഷയമല്ലാത്തതാണ് ഗ്രഹിക്കുന്നത്. പിന്നെ എങ്ങനെ കാമിക്കാൻ കഴിയും? അങ്ങനെ സ്വർഗകാമത്തെ പോലെ എങ്ങനെ അതിനെ ആഗ്രഹിക്കുക കഴിയും? അത് സാധ്യമല്ലെന്നാ പറയും. അതിന്റെ യഥാർത്ഥമായ ജ്ഞാനമാണ് ഒരുവൻ നേടുന്നതെങ്കിൽ അത് പരോക്ഷമായ നിലയിലായാലും ശരി, അവിടെ ആത്മാവിനെ സംബന്ധിച്ച് അവനും ഒരു കാമനയും നൽകും. അവൻ പരോക്ഷമായി തന്നെ ധരിപ്പിക്കുന്ന എന്താണ്? നിത്യപ്രാപ്തത്വ, നിത്യപ്രാപ്തമാണ്, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തത് ഇനി പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് കാമന. ഇത് സ്വതസിദ്ധമായിരിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ ഇതിന് ആഗ്രഹം വരും, പരോക്ഷമായി ജീവിക്കാനും ആഗ്രഹം വരട്ടെ. ശരി, ഗ്രഹിച്ചിരിക്കുന്ന ശരിയായ രീതിയിലാണ്. പിന്നെ എന്താണ് അവന് വിശേഷിക്കുന്നത്? ആ ബോധം മാത്രം, പരോക്ഷമായ ബോധം മാത്രം. ആ പരോക്ഷമായ ബോധം അതിനും കാമനയുടെ ആവശ്യമില്ല, ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അബോധം മാത്രം മതി. കാമ അനുഭൂതി, സ്വാത്മനിക കാമ അനുഭൂതി, സ്വാത്മാവൻ സ്വസ്വരൂപത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാൻ സാധ്യമല്ല, അത് നിത്യപ്രാപ്തമാണ്. അനാമ വിരോധി കാമ, ആ സ്വരൂപബോധം ഇല്ലാത്തവനാണ് പരമാഗ്രഹിക്കും. അവൻ മോക്ഷത്തെ ആഗ്രഹിക്കും, ആത്മസാക്ഷാത്കാരത്തെ ആഗ്രഹിക്കും. ഇതെല്ലാം ആഗ്രഹിക്കുന്നു. അവന് ആത്മാവിന്റെ ശരിയായ ബോധമില്ല, ആത്മാവിനെ അവൻ ധരിക്കുന്നില്ല, പരോക്ഷമായും ധരിക്കുന്നു. പരോക്ഷമായി ധരിക്കുന്നവനാണ് പരോക്ഷമായ സംശയങ്ങളില്ല, പരോക്ഷമായ ഭ്രാന്തിയില്ല. അവനതിനെ നിത്യാപ്തമായി സ്വസ്വരൂപമായി ശരിക്കും, സ്വസ്വരൂപം തന്നെ അവനെ ഇനി കാമിച്ചിട്ട് കാര്യമില്ല. അതിനി പ്രത്യേകിച്ചൊരു മുക്തി നേടേണ്ടതില്ല, അത് മുക്തസ്വരൂപമാണ്. അതിൽ നിന്നും ഒരു ബന്ധനത്തെയും നിർദ്ദേശിപ്പിക്കേണ്ട കാര്യമില്ല, അത് നിത്യ നിവൃത്തമാണ്. ഇതാണ് എന്റെ പരോക്ഷം. ഞാൻ ഇതിൽ ഇതാണ് ഞാൻ അനുഭവിക്കുന്നതിനവന് ആത്മകാമി എന്ന് പറയാൻ കഴിയും. പക്ഷെ പറയുന്ന ആത്മകാമി എന്നത് എന്താ അതിന്റെ താല്പര്യം? അവന് ആത്മബോധത്തോടുകൂടിയിരിക്കുന്നു, ശരിയായ ആത്മബോധത്തോടുകൂടിയിരിക്കുന്നു. ആത്മകാമനെന്ന് പറഞ്ഞാലോ, ആ ശരിയായ ബോധത്തോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് അവൻ സർവ കാമനെ പ്രാപിച്ചിരിക്കുന്നു. അപ്പോ ആത്മകാമനും ആപ്തകാമനും ഒന്ന് രണ്ടും. ആത്മകാമൻ എന്ന് പറഞ്ഞാലും അവിടെ ആത്മബോധത്തിലിരിക്കുന്നവൻ, ആപ്തകാമൻ എന്ന് പറഞ്ഞാലോ ആ ബോധം കൊണ്ട് മറ്റു കാമനകളൊന്നും ഇല്ലാതിരിക്കുന്നു, കാമനാശൂന്യനായിരിക്കുന്നു. ഇപ്പൊ രണ്ടിനും പേരിതിരിക്കുന്നു. അനുഭവത്തിൽ വേണമെങ്കിൽ പറയാം എന്താണ് പരോക്ഷം അപരോക്ഷം ഇങ്ങനെയല്ല, ശബ്ദങ്ങൾ കൊണ്ട് പറഞ്ഞിരിക്കാം. പക്ഷെ വാസ്തവത്തിൽ ഭേദമില്ല. അതുകൊണ്ട് പറയുന്നു അനാത്മവിരോധി കാമോ, അനാത്മവിത്തിന് കാമമുണ്ട്, അനാത്മഫലം ക്ഷയിക്കുക. എന്തുകൊണ്ട്? അനാത്മഫലം സ്വർഗാദി ഫലം അതിനാഗ്രഹിക്കുന്നു, ആഗ്രഹിക്കുന്ന ഫലങ്ങളുണ്ട്. ഈ ആത്മബോധം, ശരിയായ ബോധം ഇല്ലാത്തവനും അനാത്മഫലം, ആത്മഭിന്നമായ ഫലത്തെ ആഗ്രഹിക്കുന്നു, സ്വർഗത്തെ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവനാണ് മോക്ഷത്തെ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഞാൻ പ്രാപിക്കാത്ത ഒരു മോക്ഷം ഉണ്ടാകുന്ന പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അജ്ഞാനം ചെന്ന് ധരിക്കണം, ഇതുവരെ പ്രാപിക്കാത്ത മോക്ഷമുള്ള നിത്യം മുക്തമാണ് എന്നാണ് ധരിക്കുന്നത്. ആ ബോധത്തിൽ ഇവിടെ കാമം എങ്ങനെയാണ് ആത്മകാമത്വം എന്നത് സ്വാത്മനിജ കാമ അനുഭവത്തി സ്വസ്വരൂപത്തെ നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റും. എന്നെ ഞാൻ എങ്ങനെ ആഗ്രഹിക്കും, അന്യനെ എനിക്ക് ആഗ്രഹിക്കും, അതൊന്നുമായിരുന്നു. പക്ഷെ എന്നെ ഞാൻ എങ്ങനെ ആഗ്രഹിക്കുന്നു, ഇവിടെ രണ്ടാമതൊന്നില്ല. ആഗ്രഹിക്കുന്നവൻ, ആഗ്രഹിക്കുന്ന വസ്തു, ആഗ്രഹവിഷയമായ വസ്തു, അങ്ങനെയൊന്നുമില്ല. ഞാനെന്നുള്ളവരുടെ ഏകമാണ്, ഒന്നാണ്, അതാണ് സ്വസ്വരൂപം. അതിനെങ്ങനെ ആഗ്രഹം വരും? പിന്നെ ആൾക്കാർ പറയുന്നത് മോക്ഷം വേണം, ജ്ഞാനം വേണം, സംസാരം അവസാനിക്കണം, ഇതൊക്കെ പറയുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് സർവവും ഭ്രാന്തി മൂലം, അജ്ഞാനം മൂലം, തത്വബോധം ഇല്ലാത്തതുകൊണ്ട്. സ്വയം ചാത്മ പരം ബ്രഹ്മേക്കും സ്വസ്വരൂപത്തെ കാണിക്കുന്നില്ല. എന്തുകൊണ്ട് കാണിക്കാൻ കഴിയുന്നില്ല? ഇതുകൊണ്ട് അവനെ കാണിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അവനെ ആഗ്രഹിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അവനെ പ്രാപിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ലതാണ് പരമ്പരം. അവനാ പരമമായ തത്വമാണ്. ആ തത്വത്തിൽ സംഭവിക്കാത്തത് ആഗ്രഹിച്ചിട്ടുണ്ട് കാര്യം. ആ തത്വത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ആ തത്വത്തെ പ്രാപിക്കാൻ കഴിയത്തില്ല. ആ തത്വത്തെ ബന്ധനങ്ങളെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ആ തത്വത്തിന് മോക്ഷത്തെ കൊടുക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് പരമ്പരം? അതുതന്നെയാണ് പരമാർത്ഥം. ഈ പറയുന്ന കൽപ്പനാശൂന്യമായിരിക്കുന്ന അവിടെ ഈ കൽപ്പന കൊണ്ടെന്ത് നേടാനാണ് സാധ്യമല്ല. അതുകൊണ്ട് ആ തത്വബോധം കൂടാതെ, അതാണ് ഇവിടെ മുഖ്യമായി പറയുന്നത്, ആത്മബോധം കൂടാതെ ശരി ഇതിൽ നിന്ന് മോചിക്കാൻ ഒരു വഴിയില്ല. നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബന്ധനമെങ്കിൽ അതെല്ലാം നാം പറയത്തില്ല. ഈ ശരീരബോധത്തിൽ തുടങ്ങി ഈ പ്രപഞ്ചാനുഭവം, ഈ പ്രപഞ്ചത്തിലെ നാമരൂപാത്മകമായ അനുഭവം, ഈ പ്രപഞ്ചത്തിലെ സുഖദുഃഖാനുഭവം, അതിനുള്ള തന്റെ ബന്ധം, ഇത് ഞാൻ അനുഭവിക്കുകയാണ്. ഇതാണ് ബന്ധനമെങ്കിൽ, ഇതിൽ നിന്നാണ് ഒരു മോചനം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തത്വജ്ഞാനം കൂടാതെ സാധ്യമല്ല. ഇനി ബന്ധനമായി വേറെ എന്തിനെങ്കിലും വേണം ബന്ധനം എന്ന് പറയണമെങ്കിൽ അതിന് വേറെ വഴിയിലും കാണും. ആരെങ്കിലും തന്റെ കയ്യെ ബന്ധിച്ചു, ആ ബന്ധനത്തിൽ നിന്നുള്ള മോചനം ആ ബന്ധനത്തിൽ ഒഴിവാക്കിയാണ്. പക്ഷെ ഇവിടെ സംസാരമോചനം എന്ന് പറയുമ്പോൾ സംസാരം എന്താണെന്ന് നമ്മൾ അനുഭവിക്കുന്നു, നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തത്വബോധം കൂടാതെ സാധ്യമല്ലെന്നുണ്ട്. ആ തത്വബോധം ഇല്ലാതെന്ന, തത്വബോധം ഇല്ലാത്തതുകൊണ്ട് മാത്രമേ നിലനിൽക്കുന്നു. ഇത് നിലനിൽക്കുന്നതിന് അടിസ്ഥാനമായി വേറെ യാതൊന്നുമില്ല. ഈ ബന്ധനം കേവലം ആ തത്വബോധം ഇല്ലായ്മയെന്ന് നിലനിൽക്കുന്നു. ഇത് നിലനിൽക്കുന്നതുകൊണ്ട് ഒരേ ഒരു കാരണം മാത്രം, വെളിച്ചമില്ലാത്തതുകൊണ്ട് മാത്രം. മറ്റെന്തെങ്കിലും ഒരു കാരണം പറയണം. ഇരുള നിലനിൽക്കുന്ന വെളിച്ചമില്ലെന്നേ പറയാം. അപ്പോ ആ ഇരുള മാറ്റാനും ഒരൊറ്റ വഴിയും വെളിച്ചം മാത്രം. ഇരുള സ്വാനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സംസാരം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊരൊറ്റ ഹേതുകൊണ്ടെന്താണ്? വിവേകമുണ്ടായിരുന്നു, ജ്ഞാനോഭാവം, ജ്ഞാനമില്ല. അങ്ങനെയാണെങ്കിൽ ആ ജ്ഞാനം ഇന്നത് അവസാനിക്കും, ജ്ഞാനത്തിനത് അവസാനിക്കണം. എന്നത് കർമ്മത്തിന് ഇവിടെ യാതൊരു കാര്യവുമില്ല. എന്തിനു വേണ്ടിയാ ഈ കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് ആദ്യം ചിന്തിക്കണം എന്ന് പറയുന്നു ഭാഷകാരൻ. വൈദികമായ ആ കർമ്മത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു, നമ്മളെന്നും ലൗകികമായ കർമ്മത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുന്നു. എന്തിനാ ഇതൊക്കെ ഈ കർമ്മങ്ങൾ? ഈ കർമ്മങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് യാതൊരു ഗുണവും ചെയ്തില്ല. ഗുണങ്ങളും അവന്റെ ക്ഷുദ്രമായ അല്പമായിരിക്കുന്ന അവന്റെ അഹന്തയെ സന്തോഷിപ്പിക്കും. അത് ചെയ്യുന്നു. അതുകൊണ്ടാണ് കർമ്മത്തിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് കർമ്മത്തിൽ നിൽക്കുന്നു? കർമ്മത്തെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു? എന്നാണ് അഹന്തയെ സന്തോഷിപ്പിക്കുന്നത്. അത് കാമത്തെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ സത്വരമാണ് ചെയ്യുന്നത്, നിസ്വാർത്ഥമാണ് ചെയ്യുന്നത്, എനിക്കൊരു ആഗ്രഹങ്ങളുമില്ല എന്ന് പറയും. വളരെയധികം ആഗ്രഹങ്ങൾ ചോദിച്ചുകൊണ്ടാ പറയുന്നത് എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് പറയും. ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് കർമ്മം നടക്കുന്നത്. ആഗ്രഹമില്ലാതെ കർമ്മം നടക്കത്തില്ല. നിഷ്കാമനയിൽ അവിടെ കർമ്മമില്ല, അത് നിഷ്കർമ്മ സിദ്ധിയാണ്. കർമ്മം ഇവിടെ ഇപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കേവലം തുച്ഛമായി അഹന്തെ ആശ്രയിച്ചത് നിലനിൽക്കുന്നെങ്കിൽ ഇവിടെ കാമനാണ്. എനിക്കങ്ങനെ ഒന്നുമില്ല, എനിക്ക് ഉണ്ടാകേണ്ട ഒന്നും വേണ്ട, എന്നെ ഉപേക്ഷിച്ചതിന് വ്യത്യാഗിയാണ്, വ്യത്യാഗിയായതുകൊണ്ട് എനിക്കൊന്നും ആവശ്യമില്ല. ഇന്നലെ ഇവിടെ കാമനകളാണ്, അല്പമായ കാമനകളാണ്, അതില്ലാതെ കർമ്മം നിലനിൽക്കത്തില്ല. അതുകൊണ്ട് അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഈ കർമ്മം, കാമനങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന ഈ കർമ്മം അതിനങ്ങനെ മോക്ഷത്തെ കൊടുക്കാൻ കഴിയും, അതിനങ്ങനെ ഈ സംസാരിച്ച് അവസാനിപ്പിക്കാൻ കഴിയും. സാധ്യമല്ല, കാരണം ആ കാമന വീണ്ടും കർമ്മത്തിന് കാരണമായി തീരും, അത് വീണ്ടും ശരീരത്തിന് കാരണമായി തീരും. അവന്റെ കർമ്മത്തെ വിശ്വസിക്കരുതെന്നും ചെലുത്തും, കർമ്മത്തെ ആശ്രയിക്കരുതെന്നും ചെലുത്തും. അതാണ് ഭാഷകാരൻ പറയുന്നത്. അതിപ്പോ ഞാനിപ്പോ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ടാണെങ്കിലും വേറെ എന്തെങ്കിലും പണിയും. ഇവിടെ പറയുന്നത് ഭാഷകാരൻ യാതൊരു ദയയും ദാക്ഷിണ്യമില്ലാതെ പറയുന്നു. ഇല്ലെങ്കിലും ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഈ പറഞ്ഞാലും വിവരമില്ലാതെ ധരിക്കും, അത് മറ്റൊരു വഴിയാണ്. അങ്ങനെയാണെങ്കിൽ മറിച്ചാണെങ്കിലോ ഈ കർമ്മം പല വഴിയും ചിന്തിച്ചു നോക്കുകയാണ് ഭാഷകാരൻ. ഏതെങ്കിലും തരത്തിൽ ഈ കർമ്മം കൊണ്ടോ മോക്ഷത്തെ ഉണ്ടാക്കി നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കുക, ഏതെങ്കിലും വഴി ഒരു വഴിയില്ല. അതിനാണ് അന്നും ഇന്നും എന്നും പ്രചരിച്ചിരുന്ന ഈ ആരംഭവാദം. ഇത് എല്ലാ കാലത്തുമാണ് ആ മനുഷ്യൻ പറയുന്നത്, സൽപ്രവൃത്തികൾ ചെയ്യുക ഇന്ന് മോക്ഷം സാധ്യമല്ലെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാകുന്ന ഇതിന് കർമ്മയോഗവുമായി ബന്ധമില്ല. കർമ്മയോഗത്തെ നിഷേധിക്കാനുള്ള കാര്യം, കർമ്മത്തെ നിഷേധിക്കാൻ പറയുമ്പോൾ കർമ്മയോഗത്തെ നിഷേധിക്കുക, സത്കർമ്മത്തെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ കർമ്മയോഗത്തെ നിഷേധിക്കുക. വീണ്ടും പിന്നെ കർമ്മയോഗം എന്താണെന്ന് ചോദിച്ച് ഗീതയിലേക്ക് മടങ്ങിപ്പോകരുത്. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിത്യാനാമിച്ച അകരണം അഭാവം തഥ പ്രത്യേകമായ അനുഭവത്തിലിരിക്കുക, നിത്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നാം കർമ്മഭാവമാണ്. അതുകൊണ്ട് പ്രത്യേകമായ അനുഭവത്തിൽ പ്രത്യേകമായ പാപം ദുഃഖം ഉണ്ടാകത്തില്ല. ഇത് മീമാംസയുടെ മതമാണ്. വരാൻ പോകുന്ന ദുഃഖം, വരും ജന്മങ്ങളുടെ ദുഃഖത്തെ പ്രത്യേകമായി എന്ന് പറയുന്നു. അത പൂർവ ഉപചിത വിദ്യേഭ്യ പ്രാപ്യമാണായ പ്രത്യേകമായ ക്രിയായ നിത്യാകരണം ലക്ഷണമിതി അക്രുഭൻ നിഹിതം കർമ്മ ഇതി ശത്രുനാനുഭവത്തിൽ. ഇപ്പോ ഭക്ഷ്യകാരൻ അത് മനസ്മൃതിക്കുമാണ്, അതിനും പ്രമാണമാണ് ഗൗതമ സ്മൃതി തദശേഷം ഗൗതമ സ്മൃതി ആകാരം മനസ്സിനെ പറയുന്നു. അക്രുവൻ നിഹിതം കർമ്മ നിന്ദിതം ച സമാചരം പ്രസജ്യൻ ച ഇന്ദ്രിയാർത്ഥേഷം പതനം ഉച്ചതി. അക്രുവൻ നിഹിതം കർമ്മ, നിഹിതമായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക. നിന്ദിതം ച സമാചരം നിന്ദിതമായ കർമ്മങ്ങൾ നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യുക. പ്രസജ്ജൻ ഇന്ദ്രിയാഘോഷം ഇന്ദ്രിയ വിഷയങ്ങളിൽ ഭൂതങ്ങളിൽ മുഴുകുക ജീവൻ, ഇത്രയും കൊണ്ട് നരഹ പതനം വരിച്ചതി, മനുഷ്യൻ പതിക്കുന്നു, ജീവന് അധോഗതി സംഭവിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പുറവും നിഹിതം കർമ്മം, വിഹിതമായ കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പതിക്കുമെന്ന് മനസ്സിലേക്ക് പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറയുന്നു എല്ലാ കർമ്മം ഉപേക്ഷിക്കും, കർമ്മം കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു. നിത്യം നൈമിത്യവും കാമ്യവും നിഷിദ്ധം സർവത്തെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മനസ്സിലൂടെ പറയുന്നു വിഹിത കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പതിക്കുമെന്ന് പറയുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാകും? സ്മൃതി പ്രമാണമായി സ്വീകരിക്കുന്നതാണ് ഉള്ളിരിക്കുന്നത്. പൂർവ്വ ദുരിതേഭ്യ പ്രാപ്യമാനായ പ്രത്യവായ സ്ത്രീയായ നിത്യാകരണം ലക്ഷണനിധി അപ്രകൻ വിഹിതം കർമ്മവിധി ശത്രുമാനുപത്തി ഒരാൾക്കും വ്യാകരണം പറയാണ്. അക്കുറുവൻ എന്ന് കഴിഞ്ഞ് ശത്രുണ്ടാവും. കുറുവൻ അക്കുറുവൻ പച്ചൻ പഠൻ ഗച്ഛൻ എന്നെല്ലാം പറയുന്നത് ശത്രുണ്ടാവും. അവിടെ ശത്രു പ്രത്യേകം ലക്ഷണാർത്ഥത്തിനും ഹേത്വർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അത് ലക്ഷണമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്, ലക്ഷണാർത്ഥത്തിൽ ഹേത്വർത്ഥത്തിലല്ല എന്നാണ് പറയുന്നത്. ലക്ഷണാർത്ഥത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതൊരു ലക്ഷണമായിട്ട്. അതിന് വ്യാകരണത്തിൽ ഉദാഹരണം പറയുന്നത് ശയാ ശയാന യുവന ഭൂത്തെ പുഞ്ചതേ. യുവനന്റെ സ്വഭാവം എന്താണോ, കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക, നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക, അതൊക്കെ യുവനന്മാരുടെ സ്വഭാവം. മലയാളിയുടെ ഇന്ത്യക്കാരുടെ സ്വഭാവമല്ല, നിജ സദാചാരമല്ല എന്ന് അതുകൊണ്ട് മുമ്പ് ദുരാചാരമായിട്ട് കാത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് യവനന്മാരെ അടയാളമായിട്ട് പറയാം. യവനെ കണ്ടാൽ തിരിച്ചറിയും. യവനം എന്ന് വെച്ചാൽ പുറത്തു നിന്ന ആൾക്കാർ. പണ്ട് ഗ്രീക്കിൽ നിന്നും മറ്റും നിന്നവരെയാണ് യവനന്മാരെന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് സദാചാരമില്ലാത്ത ഒരു സനാതന ധർമ്മങ്ങളൊന്നും അവർക്കറിയത്തില്ല. അവരെ നാട്ടിലെ ആചാരമനുസരിച്ച് അവർ ഭക്ഷണം കഴിക്കും. അപ്പൊ അവർ നട്ടാകുന്നില്ല, ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കും. അതാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത്. വിശാന്തിരുദ്ധമായി അവർ ഭക്ഷണം കഴിക്കും, നിന്നും നടന്നും കിടന്നും. അപ്പൊ ഒരു യവനനെ തിരിച്ചറിയുന്നതിൽ ഇത് മതി. ഇതാണ് ഭാരതീയനല്ലെന്ന് ഉപവിദ്യ ഭാരതീയന്മാരെന്നൊക്കെ പറഞ്ഞ് വലിയ അഭിമാനത്തോടു കൂടിയൊക്കെ നടക്കുന്നു. എന്നിട്ട് ആൾക്കാർ നിന്നും യവനന്മാരും, കാരണം ഇതെല്ലാം ചെയ്യാറുണ്ട്, നിന്നും നടന്നു. അഭിമാനത്തിൽ പറച്ചിലും മാത്രമേ സനാതനധർമ്മം കാര്യങ്ങൾ ആചാരത്തിൽ വരുന്നത് എല്ലാം യവനന്മാരാണ്. ഇപ്പൊ അവിടെ ശയാൻ ശയാന ശത്രു ശാനചന്ദ്രൻ രണ്ടും ഒരു അർത്ഥത്തിലാണ്. ലക്ഷണഹേത്തു പ്രിയായ പാണിനി പറയും. അപ്പൊ അവിടെ അതൊരു അങ്ങനെ ഒരു ലക്ഷണമായി പറഞ്ഞിരിക്കുന്നു, ഹേതുവായിട്ടല്ല. ഹേതുവായിട്ട് ശത്രു ശാന ഹരി ഹരി പശ്യൻ മുച്ചതേ എന്ന് പറയുന്നു. ഹരിയെ സാക്ഷാത്കരിക്കുന്നതും ബോധിക്കുന്നു. പശ്യൻ ശത്രുന്ദ്രം അവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത് ഹേത്വർത്ഥത്തിൽ. ഹരിയുടെ ദർശനം മോക്ഷത്തിന് ഹേതുവാണ്. ഒരേ ശബ്ദരൂപം തന്നെ രണ്ട് സ്ഥലത്തിന് രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഒരിടത്ത് ലക്ഷണാർത്ഥത്തിൽ, അതൊരു ലക്ഷണം അടയാളം ഇതിനാർത്ഥം, വേറിടത്ത് ഹേത്വർത്ഥത്തിൽ. ഹരി പശ്യൻ ഹരിയെ കാണുന്നവൻ മുച്ചതയിൽ മരിക്കുന്നു. ഹരിയെ കാണുന്നവൻ എന്ന് പറയുന്നത് അത്രയല്ല എന്റെ അർത്ഥം, ഹരിയെ കണ്ടതുകൊണ്ട് എന്നാണ്. ഹരിയെ കണ്ടതുകൊണ്ട് അവൻ മരിക്കുന്നു. അപ്പൊ ഹരിയെ കണ്ടത് ഹേതുവായി, ഹരിയുടെ സാക്ഷാത്കാരം മോക്ഷത്തിന് ഹേതുവായി എന്നുള്ള അർത്ഥം അവിടെ നിന്ന് കിട്ടുന്നു. അർത്ഥം അവിടെ ഉണ്ട്, അങ്ങനെയാണ് ആ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിത്യാകരണം, അത് എന്താണ് പൂർവചിത ദുരിതേഭ്യം പ്രാപ്യമാണ്. പൂർവ സഞ്ചിതമായ പാപങ്ങളിൽ നിന്നും പ്രാപിക്കുന്ന പ്രത്യമായ ക്രിയാണ് ആഗാമി ദുഃഖം. അതിന് നിത്യാകരണം ലക്ഷണം, അത് ഹേതുവല്ല, കേവലം ലക്ഷണമാണ്. നിത്യം ചെയ്യാതിരിക്കുക, അതാണ് സഞ്ചിതമായ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന പാപത്തിന് ലക്ഷണമായിരിക്കുന്നു. അല്ലാതെ നിത്യ അകർമ്മം കൊണ്ട് അത് നശിക്കുന്നുള്ള അർത്ഥത്തില്ല, അവൻ നശിക്കുന്നുള്ള അർത്ഥമില്ല. അവൻ നിത്യകർമ്മങ്ങളിൽ നശിക്കുന്നില്ല, അവൻ പൂർവ കർമ്മങ്ങളിൽ നിന്ന് പാപം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്രയും മനസ്സിലാക്കാനേ ഉള്ളൂ അവിടെ. അല്ലാതെ നിത്യകർമ്മങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് പാപം നശിക്കുന്നുണ്ട്. നിത്യകർമ്മങ്ങൾ അവൻ ചെയ്യാതിരിക്കുന്നു, അവൻ പാപം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അപൂർവൻ വിഹിതം കർമ്മം. വിഹിതകർമ്മങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവന് പാപമുണ്ടാകുമെന്ന് പറയുന്നത് താല്പര്യമാണ്. ഇത് ഈ ശത്രുത്തിയുടെ ശത്രു ഹേത്വത്വത്തിലാണെങ്കിൽ ദോഷം വരും. നിത്യകർമ്മങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ട് പാപങ്ങളുണ്ടായെന്നും നിത്യകർമ്മങ്ങൾ ചെയ്താൽ പാപം നശിക്കുമെന്നും അങ്ങനെ അർത്ഥമില്ല. നിത്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നു, ചെയ്യാൻ ഒരു പാപം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശത്രുപ്രത്യയത്തിന്റെ പ്രയോഗത്തിൽ വരുന്ന അർത്ഥ വ്യത്യാസമുണ്ട്. ഇവിടെ സിദ്ധാന്തത്തിന് തകരാറൊന്നും വരത്തില്ല, അവിടുത്തെ പ്രയോഗം ഈ അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞ് സിദ്ധാന്തത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നു. ഭാവത്വത്തിനെയും സർവപ്രമാണ വ്യാപകം പറയും. എന്തുകൊണ്ടിങ്ങനെ വ്യാഖ്യാനിക്കുന്നു? ഇവിടെ സിദ്ധാന്തത്തെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യാകരണത്തെ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുകയാണ്, ഭാഷ ഉപയോഗിച്ച് പാണ്ഡിത്യം ഉപയോഗിച്ചിട്ട് സ്വന്തം സിദ്ധാന്തത്തെ സമർപ്പിക്കുകയാണല്ല. പാണ്ഡിത്യം മാത്രമല്ല, അനുഭവ യുക്തിയെല്ലാം ഇതിന് നിരക്കുന്നതാണ്. എന്തുകൊണ്ട്? അഭാവ ഭാവത്വത്തെ അത് സംഭവിക്കുന്നില്ല. നിത്യാകരണം വരുന്ന അഭാവമാണ്, ഇല്ലായ്മയാണ്. അതിൽ നിന്നുണ്ടാവുക പാപനാശം അഭാവമെന്നതിന് കാരണമല്ല. അത് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അഭാവത്തിൽ നിന്ന് ഭാവോത്പത്തി എന്ന് പറയുന്ന ദോഷം വരും. നമ്മുടെ അനുഭവത്തിന് യുക്തിക്കും നിരക്കാത്ത ഒന്നിനെ സ്വീകരിക്കേണ്ടി വരും, സിദ്ധാന്തം സ്വീകരിക്കേണ്ടി വരും. സർവപ്രമാണ വ്യാപക അത് സർവപ്രമാണങ്ങൾക്കും വിരുദ്ധമാണ്. ഇത് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ശരിയായ രീതിയിൽ പറഞ്ഞത്. അല്ലെങ്കിൽ ശത്രുന്ത ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏതർത്ഥം കൊടുക്കാം? ഹേത്വർത്ഥം കൊടുക്കാം, ലക്ഷണാർത്ഥം കൊടുക്കാം. അപ്പൊ അത് വിവേകബോധവും ഇവിടെ അങ്ങനെ ഒരു ലക്ഷണാർത്ഥം എടുത്ത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ അഭാവത്തിൽ നിന്ന് ഭാവോത്പത്തി അത് സ്വീകരിക്കരുത്. നിത്യകർമ്മം ചെയ്യാതിരിക്കുന്നതുകൊണ്ടും അതിന്റെ ഫലമായും പാപനാശങ്ങളും ഉണ്ടായെന്ന് സ്വീകരിക്കുന്നു. അതെല്ലാം അതോ അയത്നത സ്വാത്മന്യ അവസ്ഥാനിലേക്ക് അനുഭവം. അതുകൊണ്ട് നേരത്തെ എന്താണ് പറഞ്ഞത്? പൂർവ ദുരിതങ്ങളെല്ലാം ഇതോടെ അവസാനിക്കും. എന്ത് ചെയ്യണം? അയത്നത ഒന്നും ചെയ്യേണ്ടായിരുന്നു. സത്കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക, സ്വാർത്ഥത ഒന്നും വിചാരിക്കാതിരിക്കുക, കാമനകളൊന്നും വയ്ക്കാതിരിക്കുക, ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, കാമ്യകർമ്മങ്ങളെ ഒഴിവാക്കുക, നല്ല പ്രവൃത്തികളെ ജീവിക്കുക, അവസാനം മോക്ഷം. സാധ്യമല്ല. ഉപനിഷത് ശ്രവണം കൂടാതെ, നിഷ്കാമകർമ്മ അനുഷ്ഠാനം കൂടാതെ, തത്വബോധം ഉണ്ടാകാതെ മോക്ഷം സാധ്യമല്ല. അതിന് പ്രമാണമോ യുക്തിയോ ഇല്ല. അല്ലാതെ ഇപ്പോൾ വേണമെങ്കിൽ ഒരാൾ വിശ്വസിക്കാം എന്തെങ്കിലും. അതുകൊണ്ട് അത് അയത്നത സ്വാതന്ത്ര്യവസ്ഥാനം. അങ്ങനെ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് അത്യാവശ്യം കർമ്മങ്ങൾ ചെയ്ത് സ്വാതന്ത്ര്യവസ്ഥാന രൂപത്തിലുള്ള മോക്ഷം സ്വരൂപസ്ഥതി അതനുഭവം യാതൊരു യുക്തിയില്ല എന്ന് പറയുന്നത് വിശേഷിച്ചു. പക്ഷേ നിരതിശയ പ്രീതേ സ്വർഗശബ്ദവാച്യായ കർമ്മ നിമിത്തത്വാ കർമ്മ ആരഭ്യ ഏവ മോക്ഷയിരിക്കെ ഈ കർമ്മമുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നുണ്ട്. എന്താ കർമ്മത്തിന്റെ ഫലം? സ്വർഗം. സ്വർഗം എന്ന് വെച്ചാൽ എന്താണ്? സുഖം തന്നെ. ആ സുഖം സ്വർഗത്തിന് വേറെ അർത്ഥം കൊടുക്കുന്നു. ഏത് കർമ്മം ചെയ്താലും ശരി, ആ തിങ്കിങ് വേണ്ട പെട്ടെന്ന് സുഖം. അതുകൊണ്ട് ഇത് മോക്ഷം വരുന്നൊരു ധാരാളം പേരുണ്ട്. എന്താണ് കർമ്മം ചെയ്യുക? കർമ്മത്തിൽ നിന്ന് ആനന്ദം ഉണ്ടാക്കുക. നമ്മളങ്ങനെയാ കർമ്മത്തിൽ നമ്മൾ ചെയ്യുന്ന സത്പ്രവൃത്തികളെല്ലാം അത് തന്നെയാണ്. അതിൽ നിന്നുള്ള നമ്മളെന്ത് ചെയ്യുന്നു? ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി എന്തുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയും. ആ പ്രവൃത്തി ചെയ്യുന്ന എനിക്ക് സന്തോഷമാണ്. പ്രവൃത്തിയിൽ നിന്ന് സന്തോഷം, ഇത് തന്നെ മോക്ഷം. അല്പം കൂടി തെളിച്ചു പറയുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്, ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ തോന്നുകയും ചെയ്തു എന്ന് വെച്ചപ്പോൾ എനിക്ക് ആ പ്രവൃത്തി സന്തോഷം സന്തോഷം തരുന്നു. ഏത് പ്രവൃത്തിയാണ്? എന്തുകൊണ്ട് സന്തോഷം തരുന്നു? അത് എനിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, അന്വേഷത്തിന് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എനിക്കത് സന്തോഷം, ആത്മനിർവൃതി. ഇത് പറയുന്നത് നിങ്ങൾ സാധാരണ ഏത് പ്രവൃത്തിയും ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, ഏതുവരെ, എന്താ ഇത്രയും കാലം വേദാന്തം ഒക്കെ പറഞ്ഞിട്ട് എന്താ ഫലമെന്നറിയാൻ വേണ്ടി ചോദിച്ചു. എന്തിനാ ഇത് ചെയ്യുന്നു? അച്ഛന് സന്തോഷമാണ്, വലിയ സന്തോഷമാണ്, യാതൊരു പുരോഗമനവും ഇല്ല. തുടങ്ങിയതിനേക്കാളും കഷ്ടം എനിക്ക് സന്തോഷം തരുന്നു, അതാണ് ഇപ്പോൾ ഭാഷകാലം നിഷേധിക്കുന്നത്. കർമ്മം കൊണ്ട് നിരനിശ്ചയമായ അവൻ മടിയാണ്, കർമ്മം ചെയ്യാൻ താല്പര്യമില്ല. ഞാനങ്ങനെയല്ല, ഞാൻ ഉത്സാഹിയാണ്, എനിക്ക് കർമ്മം ചെയ്യാൻ താല്പര്യമുണ്ട്. എന്തുകൊണ്ട്? എനിക്കത് സന്തോഷമാണ്. ഇതാണ് ഇതിനുവേണ്ടി കർമ്മം ചെയ്യുന്നത്. നിങ്ങളത് സത്കർമ്മമാണ്, തീർച്ചയായിട്ടും നിസ്വാർത്ഥ കർമ്മമാണ്, നിഷ്കാമ കർമ്മമാണ്, എല്ലാമാണ്. പക്ഷെ കർമ്മയോ? എന്തുകൊണ്ട്? ഇവിടെ കാമനയുണ്ട്, എനിക്കത് സന്തോഷം തരുന്നു, എന്റെ സന്തോഷത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു. എന്റെ കർമ്മം എന്റെ സന്തോഷത്തിന് വേണ്ടി കർമ്മം ചെയ്താൽ നിഷ്കാമെന്ന് കേൾക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു എന്താണ്? പരാർത്ഥം കർമ്മം ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യണം. വാസ്തവത്തിൽ ഇതിനു വേണ്ടിയ കർമ്മം ചെയ്തത് നിരത്ത് ചെയ്യപ്പെടുകയും തനിക്കൊരു സന്തോഷം വേണം അവരെ വേണ്ടിയിട്ടാണ്. പലരുടെയും മേലിൽ പഴിയായിരിക്കും, അവർക്ക് വേണ്ടിയാണ്, ഇവർക്ക് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയാണ്. അവസാനം ഇതേ മോക്ഷം. അപ്പൊ ഇതിനെത്ര ഒരു മോശം പ്രതീക്ഷിക്കാൻ എന്തുകൊണ്ട്? ഇതിന് നിരതിശയമായ പ്രയത്നം, വളരെ സന്തോഷമാണ്. അപ്പോ കർമ്മയോഗത്തിന്റെ ആ രഹസ്യം അത് അത് പറയുന്നു. ആ കർമ്മത്തിൽ ഒരുവൻ മുഴുകുന്നു, കർമ്മത്തിൽ നിന്ന് ആനന്ദം നേടുന്നു, ഈ പക്ഷത്തെ നിഷേധിക്കുന്നു. അതല്ല, പ്രവൃത്തി നല്ലതാണ്, പക്ഷെ ഇത് മോക്ഷത്തിനുതകുന്ന പ്രവൃത്തിയല്ല. അത് പ്രവൃത്തിയുടെ ദോഷമില്ല, പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയുടെ മനോഭാവം. ഇതുകൊണ്ട് അയാൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു. അപ്പൊ പരാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങൾ പോലും ആത്യന്തികമായി സ്വാർത്ഥതയിലേക്ക് വരുന്നു. അതുകൊണ്ട് പരാർത്ഥം കർമ്മം ചെയ്യരുതെന്നല്ല, പരാർത്ഥം തന്നെയാണ് കർമ്മം ചെയ്യേണ്ടത്, അതിനെ തന്നെ നിത്യകർമ്മം. സ്വാർത്ഥമായി കർമ്മം ചെയ്യാൻ പാടില്ല, പക്ഷെ പരാർത്ഥമായി വരുന്ന കർമ്മം പോലും സ്വാർത്ഥതയിൽ അവസാനിക്കാൻ പാടില്ല. അത് ആത്മസുഖത്തിന് വേണ്ടി ആയിരിക്കുന്നു, അതാകാൻ പാടില്ല. നിരദിശയ പ്രീതി കർമ്മമിനിത്തത്വ സ്വർഗത്തിനാ അർത്ഥം കൊടുത്താൽ മതി സുഖം, അതാണ് കർമ്മത്തിന് നിമിത്തമായിരിക്കുന്നത്. അതുകൊണ്ട് കർമ്മം ആരാധേയ മോക്ഷം, എന്നൊരു കർമ്മ അനുഷ്ഠാനം തന്നെ മോക്ഷം. കർമ്മം ചെയ്യുന്നു, അതിന് സുഖമുണ്ടാകുന്നു, ശരി, മോക്ഷം അവസാനിച്ചു. അവിടെ കർമ്മം പ്രവർത്തിച്ചുകൊണ്ടേ, അവിടെ കർമ്മം എന്ത് ചെയ്യുന്നു? ആനന്ദമായ പുണ്യഫലത്തിനുണ്ടാകും. ആ കർമ്മം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സന്തോഷം വരും? അത്രയും ശരിയാണ്, കർമ്മം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സന്തോഷം വരുന്നു? ആ സന്തോഷം സുഖത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? പുണ്യം. ആ കർമ്മ പുണ്യത്തിലുള്ള ആ പുണ്യം, അതിന്റെ മുഖ്യഫലമാണ് സുഖം. അവാന്തരഫലങ്ങൾ ഇങ്ങനെയുണ്ട്, എന്താണ്? ശരീരകാരണം. അപ്പോ അതല്ല മോക്ഷം. പുണ്യം കൊണ്ടോ പാപം കൊണ്ടോ ഇത് രണ്ട് ജയിക്കുന്നുണ്ട്. സാധ്യമല്ല. അതുകൊണ്ട് ഇനി അങ്ങനെ ആരും ധരിച്ചുള്ളത് എന്നെ എങ്ങനെ പ്രതിക്കൂട്ടി കയറ്റാമെന്നുള്ള ഓരോരുത്തരും ഇല്ല. ഞാൻ പറഞ്ഞ ഇനി ക്ലീനിങ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു ധരിച്ചുള്ളത്. ഞാനതിനെ കുറിച്ചല്ല പറയുന്നു, നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങളേ പറയാൻ പറ്റും. എന്നോട് വൈദികന്മാരുടെ നിത്യ അഗ്നിഹോത്രത്തെ കുറിച്ച് പറഞ്ഞിട്ട് ധൈര്യമില്ല, കാര്യമില്ല. സന്ധ്യാവന്ദനത്തെ കുറിച്ച് പറഞ്ഞിട്ട് പ്രയോഗമുള്ളൂ. അവനും പറയേണ്ട നമ്മുടെ മുമ്പിലുള്ളവർ ഇവിടെ അത് ഞങ്ങളുടെ ഭാഷകാരനം പറയും. ആനന്ദം കർമ്മത്തിൽ നിന്നും നേരിട്ടുണ്ടാകുന്നു. അതുകൊണ്ട് ആ കർമാനുഷ്ഠാനം തന്നെ മോക്ഷം, കർമാനുഷ്ഠാനത്തിൽ മോക്ഷം കിട്ടുന്നു. പറയുന്നതല്ല, എന്തുകൊണ്ട് കർമാനും ശരിയും നിത്യത്വം മോക്ഷം വ്യത്യാസം. കർമ്മം കർമ്മം ചെയ്യുന്നു, പരാർത്ഥമായി തന്നെ കർമ്മം ചെയ്യുന്നു, നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുന്നു, നിഷ്കാമമാണെന്ന് ധരിച്ച് കർമ്മം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്? മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് കർമ്മം ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നതിനും നല്ല ഉപകാരം ചെയ്യുന്നതാണ്. അപ്പോ അവൻ അവശനായി കർമ്മം ചെയ്യുകയാണ്. അവൻ അവശനായി കർമ്മം ചെയ്യുമ്പോൾ അവൻ കർമ്മം ചെയ്യുമ്പോഴേ ഉള്ളൂ ഫലം, ഇല്ലാത്തത് ഫലമില്ല. കർമ്മം ചെയ്താൽ അവൻ ആനന്ദിക്കും, കർമ്മം ചെയ്തില്ലെങ്കിൽ ഒന്നുകിൽ ബുദ്ധി പോയില്ലെങ്കിൽ സുഖമുള്ള ദുഃഖമുണ്ട്. എന്താണ് ഒരു മൂടില്ല, എന്താ ഇന്ന് ക്ലീനിങ് നടന്നില്ല, അങ്ങനെ. അപ്പൊ കർമ്മം ചെയ്താലേ ഉള്ളൂ ആനന്ദം, കർമ്മം ചെയ്തതിൽ ആനന്ദം. പക്ഷെ മോക്ഷം അങ്ങനെ അല്ല, കർമ്മം ചെയ്യുന്നുണ്ടാകുന്ന ആനന്ദം നിത്യത്വം മോക്ഷസ്യ, അത് നിത്യാത്മസ്വരൂപമാണ്. നേരത്തെ പറഞ്ഞു നിത്യസിദ്ധമാണത്, അതുകൂടെ കർമ്മത്തെ ആശ്രയിച്ചിരിക്കുന്നില്ല. കർമ്മം നൽകുന്ന ആനന്ദമല്ലാതെ മഹി നിത്യം കിഞ്ചിത് ആരഭ്യതേ, എന്താ നിത്യമായിരിക്കുന്ന അതിനെ നിങ്ങൾക്ക് പ്രവർത്തിച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ അത് സാധ്യമാകും. നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ ആദ്യമാകുന്ന നിങ്ങളുടെ സംതൃപ്തി, സുഖം, ആനന്ദം അതല്ലല്ലോ ഇവിടെ പറയുന്ന മോക്ഷം. അതുകൊണ്ട് സ്വരൂപം തന്നെയാണ് കിഞ്ചിത് ആരഭ്യതേ, അത് ഉണ്ടാക്കിയെടുക്കുന്നതല്ല എന്നിവിടെ പറയുമ്പോൾ എന്റെ താല്പര്യം എന്താണ്? കർമ്മം ചെയ്യേണ്ടെന്ന് ചെയ്യരുതെന്ന്, അത് ശ്രേഷ്ഠമാണെന്ന് നികൃഷ്ടമാണെന്ന് അങ്ങനെയൊന്നുമല്ല. ഇവിടെ എന്താണ് തത്വബോധം? കർമ്മത്തെ സംബന്ധിച്ചുള്ള ബോധം എന്താണ്? ആത്മാവിനെ സംബന്ധിച്ചുള്ള ബോധം എന്താണ്? എന്തായിരിക്കണമെന്ന് ഇവിടെ പറയുന്നത്. ലോകേതാരബ്ധം തദനിത്യമതി, ലോകത്ത് നമ്മൾ കാണുന്നു ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ അതെല്ലാം നശിക്കും. കർമ്മത്തിലൂടെ നമ്മൾ ശാന്തിയെ സമാധാനം നേടിയെടുത്താൽ ശരിയാ, കർമ്മം ഇല്ലെങ്കിൽ അത് അവിടെ കാണപ്പെടും നശു. കർമ്മം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അസ്വസ്ഥനാകും, കാരണം കർമ്മത്തിലൂടെയാണ് നിങ്ങൾ ആനന്ദത്തെ നേടിയെടുക്കുന്നതെങ്കിൽ കർമ്മം ചെയ്യാതിരുന്നു കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആനന്ദം നഷ്ടപ്പെടും. അതുകൊണ്ട് കർമ്മ ആരംഭ മോക്ഷ, അങ്ങനെ കർമ്മത്തിലൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന മോക്ഷത്തെക്കുറിച്ചല്ല ഇവിടെ ഭാഷ്യകാരും ചർച്ച ചെയ്യുന്നത്, അദ്വൈതി ചർച്ച ചെയ്യുന്നു. അതിനെക്കുറിച്ചല്ല, കർമ്മത്തിന് അതിൻ്റെതായ സ്ഥാനമാണ്. അത് കർമ്മത്തെ യോഗാത്മകമാക്കിയാൽ അത് മോക്ഷത്തിന് പോകും. അത് കേവലം കർമ്മം എന്നുള്ളതുകൊണ്ട് വിശേഷമൊന്നുമില്ല, അതുകൊണ്ട് അതിനെയും നിഷേധിക്കുന്നു. അപ്പം ഒരു തരത്തിൽ കർമ്മത്തെ സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുക്കാൻ ഭാഷ്യകാരം തരാറില്ല. കാരണം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് കർമ്മ ജടിലമാണ്. ആ ജീവന് അവനിൽ നിന്ന് കർമ്മത്തെ ഒഴിവാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭഗവാൻ തന്നെ പറയുന്നത് എനിക്ക് പോലും കർമ്മം ചെയ്തിരിക്കാൻ പറ്റത്തില്ല, ഞാൻ പോലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനൊരു സാധാരണ ജീവന്റെ കാര്യം പറയാനുണ്ട്. അവൻ കർമ്മത്തിൽ നിന്ന്, കർമ്മത്തിന്റെ ആ കെട്ടുപാടുകളിൽ നിന്നവന് മോചിക്കാൻ സാധ്യത. മോക്ഷം എന്ന് പറയുമ്പോൾ കർമ്മമുക്തിയാണ്. അതുകൊണ്ടാണ് മോഷ്കർമ്മ സിദ്ധി എന്ന് പറയുന്നത്. ആ കർമ്മമുക്തി എങ്ങനെ സാധിക്കും? കർമ്മം ചെയ്യാൻ വിചാരിച്ചാൽ സാധിക്കും, എന്നാൽ ഇനി കർമ്മം ചെയ്യേണ്ടെന്ന് വിചാരിച്ചാലും അതും സാധ്യം. രണ്ടു മൂന്ന് അങ്ങനെ ഇത് വേണ്ട ശരി ഘട്ടത്തിലെന്നുകൊണ്ട് അത് ആ ജീവനോട് അഭേദ്യമായിട്ടിരിക്കുകയാണ്. ജീവൻ അതിനെ ഉരുവാക്കപ്പെട്ടത്. അതുകൊണ്ട് ഒരു ജീവന്റെ മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ മുഖ്യമായി ചിന്തിക്കേണ്ടി വരുന്ന ഈ കർമ്മത്തെക്കുറിച്ച്, അതുകൊണ്ട് ഭാഷകാലം ആവർത്തിച്ച് 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 ഈ കർമ്മത്തെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. അത് ചർച്ച ചെയ്യുമ്പോൾ അതൊരു വൈദികമായ പശ്ചാത്തലത്തിൽ നോക്കുന്നു ഞങ്ങൾ. പക്ഷേ അത് ഏത് കാലത്തെയും എല്ലാ ജീവന്മാർക്കും ഈ കർമ്മങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ നിലനിൽക്കും. അവരെയൊക്കെ സംബന്ധിച്ചത് ഈ കർമ്മബന്ധം അത് ചിന്താവിഷയം. അതുകൊണ്ട് ഇതിൻ്റെ ആവർത്തിക്കും. എന്തിനു കർമ്മം കർമ്മം എന്ന് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ചിന്ത വരും. മറിച്ച് മോക്ഷം മോക്ഷം എന്ന് പറഞ്ഞാൽ പോരെ, അതിനെ കേൾക്കാൻ നിങ്ങൾക്കൊരു സുഖം പറയുന്നത് സാധ്യമല്ല. എന്ന കർമ്മാരബ്ധോ മോക്ഷ, കർമാരബ്ധമല്ല മോക്ഷം. എന്നാലും നമ്മുടെ ഈ കർമ്മങ്ങളെ പൂർണ്ണമായും ഇടാൻ സഹായമില്ല. എങ്ങനെയും ഈ കർമ്മത്തെ ഉപയോഗിച്ച് മോക്ഷം നേടാൻ പറ്റുമോ? കർമ്മയോഗത്തെ വിട്ടിട്ട് ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കർമ്മയോഗത്തെ നിഷേധിക്കുന്നു എന്നുള്ള ഒരു ഭാവമേ വരാൻ പാടില്ല. കർമ്മത്തെയാണ് കർമ്മയോഗം എന്താണെന്ന് അറിയുന്നതിനൊന്നും ചിന്ത വരത്തില്ല. കർമ്മം അത് കർമ്മത്തോടൊപ്പം അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പാണ് അടുത്തടുത്ത് പറയുന്നത്. എന്താണ് വിദ്യാ സൈതാനാം കർമ്മനാം മുക്തി ആരംഭ സാമർഥ്യം ഇതി പറയുന്നു. ശരി, നമ്മുടെ ഈ കർമ്മം ഇരിക്കട്ടെ. നമ്മുടെ ഈ കർമ്മം ചെയ്യുന്നതിനുപരതയല്ല കർമ്മം. നമ്മൾ ഉപനിഷത്ത് ശ്രമിക്കുന്നു, വേദാന്തം മനസ്സിലാക്കുന്നു, ആത്മാവ് അസംഗമാണെന്ന് മനസ്സിലാക്കുന്നു. വിദ്യ വിദ്യയ്ക്ക് രണ്ടർത്ഥമുണ്ട്, ഉപാസന എന്നർത്ഥമുണ്ട്, ജ്ഞാനം എന്നർത്ഥമുണ്ട്. രണ്ടായാലും ശരി, ആ ജ്ഞാനത്തിൽ മനസ്സിലാക്കുന്നു. ഞാനും കർമ്മം കൂടെ ചേർക്കാം. നിങ്ങൾ കർമ്മം ചെയ്യുന്ന വരും കർമ്മമല്ല, ജ്ഞാനത്തോടുകൂടി കർമ്മം. ഇതുകൊണ്ട് മോക്ഷം നേടാമെന്ന് വെച്ചാലോ പറയുന്നത് രക്ഷയില്ല, അതിനും രക്ഷയില്ല. അങ്ങനെ ജ്ഞാനവും കർമ്മവും കൂടെ ചേർത്തുകൊണ്ട് മോക്ഷം നേടാമെന്ന് വിചാരിച്ചാലും സാധ്യമല്ലെന്നാണ് വിദ്യാസൈതാനം കർമ്മങ്ങളും നിത്യാരംഭ സാമർഥ്യം ഇരിക്കെ അതിൽ പാടെ നിഷേധിക്കുന്ന വിരോധ ഇത് ഒരിക്കലും യോജിക്കത്തില്ല.